നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ധനാർബുദത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനുള്ള മാസമാണ് ഒക്ടോബർ മാസം. പ്രായമായവർക്ക് പുറമെ 40 വയസ്സിൽ താഴെയുള്ളവരിലും സ്തനാർബുദം കണ്ടുവരുന്നുണ്ട്. 40 വയസ്സിൽ താഴെയുള്ളവരിൽ സ്തനാർബുദത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രായത്തിൽ കീമോതെറാപ്പിയും മറ്റും ചെയ്യുന്നത് ഇവരെ ഏതൊക്കെ തരത്തിൽ ബാധിക്കാനിടയുണ്ട്? ഇക്കാര്യങ്ങളെക്കുറിച്ച് സിഡ്നിയിൽ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ മാത്യു ജോർജ് വിശദീകരിക്കുന്നു. നമസ്കാരം ഡോക്ടർ മാത്യു ജോർജ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഡോക്ടർ, ഓസ്ട്രേലിയയിൽ 40 വയസ്സിൽ താഴെയുള്ളവരിലും സ്തനാർബുദം കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ പ്രായം കുറഞ്ഞവരിൽ സ്തനാർബുദം ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് എന്തൊക്കെയാണ്?
ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇതുണ്ടാക്കുന്നതിന്. അതായത് ഒരു പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കാണുക, അല്ലെങ്കിൽ ഒരു ഹൈ റിസ്ക് ലീഷൻ കാണുക, ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ അവിടെ ഉണ്ടാവുക, പ്രത്യേകിച്ചും ഒരു ഏർലി ഏജിൽ. അതുപോലെ തന്നെ എനിപ്പറ്റി ഹു ഹാസ് ഗോട്ട് എ ജനറ്റിക് മ്യൂട്ടേഷൻ ഉള്ളവര്, അങ്ങനെയുള്ള ആളാണ് കൂടുതലും നമ്മളൊരു ഹയർ റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ പറയുന്നത്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ബിഫോർ ദ ഏജ് ഓഫ് 50, ഒരു ഫാമിലിയിൽ ഓവറിയൻ ക്യാൻസർ കാണുക, അറ്റ് എനി ഏജ് ഗ്രൂപ്പ് ബൈലാറ്ററൽ ബ്രസ്റ്റ് ക്യാൻസർ കാണുക, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻസ് ഒരു ഫാമിലിയിൽ ഉണ്ടാകുകയാണെങ്കിൽ അതൊക്കെ ഒരു ഹെറിറ്ററി റിസ്ക് ഫാക്ടറിന്റെ ഭാഗമായിട്ട് കാണാം. ചില സമയത്ത് റേഡിയേഷൻ തെറാപ്പി ടു ദ ചെസ്റ്റ്, സംടൈംസ് ഈ വേറെ പല അസുഖങ്ങൾക്ക് റേഡിയേഷൻ കൊടുക്ക ചെസ്റ്റ് കൊടുക്കുമ്പം അതുപോലെ പ്രോബ്ലം ഉണ്ടാകാം. അങ്ങനെ ഉള്ളപ്പം ആണ് കൂടുതലും ഒരു ഏർലി ലെസ് ദാൻ 40 ഇയേഴ്സിലെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ശ്രദ്ധിക്കുന്നത്.
ഓക്കെ, ഇപ്പം ഡോക്ടർ പല റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ളവര്, അതായത് 40 വയസ്സിൽ താഴെയുള്ളവര് പെട്ടെന്ന് ഒരു പക്ഷേ സ്തനാർബുദം ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യില്ലായിരിക്കാം. അപ്പം ഇവരെന്തെങ്കിലും പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കേണ്ട കാര്യമുണ്ടോ?
അതൊരു നല്ല ചോദ്യമാണ്. അതായത് ലെസ് ദാൻ 40 ഇയേഴ്സില് ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൺ ഓഫ് ദ റീസൺ ബിഹൈൻഡ് ഈസ് ദ ബ്രസ്റ്റ് ഇഷ്യൂ ഇൻ ലെസ് ദാൻ 40 ഇയേഴ്സ് ജനറലി ഡെൻസ് ആണ് than the older women. So the routine screening ile adu recommend cheyarilla. One randavatha karyam breast cancer in a younger women may be more aggressive and less likely to respond treatment. Adu or important factor. So younger women nathu or problem nu parnale they may ignore such lump or unusual discharge, so be keep in mind. And avaru ടു യങ് ആയതുകൊണ്ട് ഇതൊക്കെ ഒരു വളരെ നിസ്സാരമായിട്ട് ചിലപ്പം അത് തള്ളിക്കളയാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ക്യാൻ ലീഡ് ടു എ ഡിലേ ഇൻ എ ഡയഗ്നോസിസ് ആൻഡ് പൂർ ഔട്ട്കംസ്. ആ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ലെസ് ദാൻ 40 ഇയേഴ്സ് ഉള്ള ആളുകൾക്ക് ഒരു നിപ്പിൾ ഡിസ്ചാർജോ ഫോക്കൽ പെയിനോ സ്കിൻ ചേഞ്ചസോ ലംസോ അങ്ങനെ വരുമ്പം അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതൊരു വെയിറ്റ് ആൻഡ് സീ, keep an eye on it. അത് അത്ര നല്ലൊരു അപ്രോച്ച് ആണെന്ന് എനിക്ക് നമുക്ക് തോന്നുന്നില്ല. കാരണം ഏർലി ഡയഗ്നോസിസ് ലീഡ്സ് ടു സർവൈവൽ.
ഓക്കെ, ഇപ്പൊ ഡോക്ടർ ഒന്ന് രണ്ട് സിംപ്റ്റംസ് പറഞ്ഞു അല്ലേ, അപ്പൊ ആ സിംപ്റ്റംസ് ഒന്നുകൂടെ ഒന്ന് എടുത്ത് വ്യക്തമാക്കി പറയാമോ? ഈ റിസ്ക് ഫാക്ടറിലുള്ള സ്ത്രീകൾ എന്തൊക്കെ രോഗലക്ഷണങ്ങൾക്കായി ശ്രദ്ധിക്കേണ്ടതുണ്ട്?
അതൊരു കോമൺ ചേഞ്ചസ് ആണ് നമ്മൾ നോക്കുന്നത്. ലംസ്, മുഴകൾ കാണുക, നിപ്പിൾ ഡിസ്ചാർജ്, ഫോക്കൽ പെയിൻ, സ്കിൻ ചേഞ്ചസ്, ഈ ഫാക്ടേഴ്സ് എപ്പം വന്നാലും അപ്പം തന്നെ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് ബെറ്റർ ചെക്ക് പ്രോപ്പർലി ഐദർ ബൈ മാമോഗ്രാം ഓർ അൾട്രാസൗണ്ട് ഓർ പ്രിഫറബ്ലി ഇഫ് നീഡഡ് എ ബയോപ്സി.
അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനായിട്ട് മാമോഗ്രാംസ് അതുപോലെയുള്ള പരിശോധനകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ റെഗുലർലി. ഏത് പ്രായത്തിലുള്ള സ്ത്രീകളിലാണ് ഈ പരിശോധന നടക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈ 40 വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾക്കും ഇത്തരം പരിശോധനകൾ നടത്താവുന്നതാണോ?
അതെ, വെരി വാലിഡ് ക്വസ്റ്റ്യൻ കേട്ടോ. അതൊരു ഇൻ ജനറൽ നമ്മളൊരു സ്ക്രീനിങ് മാമോഗ്രാംസ് ആർ നോട്ട് റെക്കമെൻഡഡ് ഫോർ വിമൻ അണ്ടർ ദ ഏജ് ഓഫ് 40 ഇയേഴ്സ് ഓഫ് ഏജ് നമ്മൾ ചെയ്യാറില്ല. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്നത് എബോ ദ ഏജ് ഓഫ് 50 ആണ് സാധാരണ ചെയ്യുന്നത്, അപ്റ്റു ഏജ് ഓഫ് 72. പക്ഷേ ഇവിടെ ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ, അതിന് ഞാൻ പറയാം ബ്രാക്ക മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ദി സ്റ്റാർട്ട് സ്ക്രീനിങ് അറ്റ് ഏജ് ഓഫ് 25 ഒന്നത്. ആൻഡ് വിമൻ വിത്ത് എ ഫാമിലി ഹിസ്റ്ററി പ്ലസ് ക്യാൻസർ യൂഷ്വലി ഇനിഷ്യേറ്റ് 10 years ഏർലിയർ ദാൻ ദ ഫസ്റ്റ് അഫക്റ്റഡ് റിലേറ്റീവ് ഇൻ ദ ഫാമിലി. അങ്ങനെയാണ് പറയുന്നത്. മാമോഗ്രാമിനേക്കാളും കൂടുതൽ ബെറ്റർ ബ്രസ്റ്റ് MRI ആണ്. അതായത് നമ്മൾ സാധാരണ ഇൻ അഡീഷൻ ടു മാമോഗ്രാം ഇതിന്റെ ഹൈ റിസ്ക് ഗ്രൂപ്പ്. കീപ് ഇൻ മൈൻഡ് ഞാനിത് പറയുന്ന എല്ലാവരും MRI ചെയ്യണമെന്നല്ലേ പറഞ്ഞു വന്നു. പറഞ്ഞു വന്നത് ഹൈ റിസ്ക് പീപ്പിൾ, നമ്മളിപ്പോൾ പറഞ്ഞ ആൾക്കാർ, ഫാമിലി ഹിസ്റ്ററി, ബ്രാക്ക മ്യൂട്ടേഷൻ അങ്ങനെയുള്ള ആളുകൾക്ക് MRI ബ്രസ്റ്റ് വിൽ ബി മച്ച് ബെറ്റർ. അല്ലെ എന്താണെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ മാമോഗ്രാം യങ് പീപ്പിളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസ് ബ്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ലീഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടും വരും. അതുകൊണ്ട് എല്ലാവരും ഇപ്പം മോടിപ്പോയി MRI ചെയ്യണം എന്നല്ല പറഞ്ഞു. ഈ MRI ഇസ് എ ബെറ്റർ ഇൻവെസ്റ്റിഗേഷൻ ടു ഇൻ അഡീഷൻ ടു മാമോഗ്രാം.
ഓക്കെ ഓക്കെ. പ്രായമുള്ളവരിലും ബ്രസ്റ്റ് ക്യാൻസേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ്, ഇവർക്ക് വരുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ, ഇൻ സിംറ്റംസ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് രോഗം വഷളാവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഇതിലുണ്ടോ?
വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാല് ദേ യൂഷ്വലി ഹാവ് എ വെരി അഗ്രസീവ് ക്യാൻസർ less than 40 years, very high grade tumor ആണ്, aggressive cancer ആണ്. aggressive എന്ന വാക്ക് പറയുമ്പോൾ നമ്മൾ in layman terminology they divide quickly and more likely to spread, അതാണ് അത് മനസ്സിലാക്കുന്നത്. They often respond well to treatment, ഈ chemotherapy and radiation, because this chemotherapy എല്ലാം ഈ which destroy quickly dividing cells. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മെനി ഓഫ് ദീസ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആർ ഇൻ യങ്ങർ ഏജ്, ഇസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാൻസർ. വി കോൾ ഇറ്റ് ആസ് എ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. കൺഫ്യൂസ് ചെയ്യാൻ പറയല്ല, നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചാലും ഒരു 4 or 5 ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറിനകത്ത് തന്നെ. അപ്പൊ അതിനകത്തെ ഒരു ഒരു അഗ്രസീവ് വെറൈറ്റിയാണ് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. സോ അത് ആ ടൈപ്പ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണ് കൂടുതലായിട്ടും ഈ യങ്ങർ വിമനിലെ കാണുന്നത്. ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ദി ടേക്ക് ഹോം മെസ്സേജ് ഈസ് യങ് വിമൻ ആൻഡ് ഹാവ് എ വെരി അഗ്രസീവ് ബ്രസ്റ്റ് ക്യാൻസർ.
ഓക്കെ. ഇനിയിപ്പം ഈ ഇവരുടെ ചികിത്സയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പം കീമോതെറാപ്പിയും അത്തരം ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ, അപ്പോ ഈ പ്രായം കുറഞ്ഞവരെ അത് ഏതൊക്കെ തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, അവരുടെ മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്?
അത് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ 20s, 30s ആൻഡ് ഈവൻ 40s തിങ്കിങ് അബൌട്ട് സ്റ്റാർട്ടിങ് എ ഫാമിലി ഓർ ആഡിങ് ടു എൻ എക്സിസ്റ്റിംഗ് വൺ. സോ ഇൻ ദാറ്റ് കേസ് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് അഫക്റ്റ് അവർ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യും. അപ്പം അത് ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മളൊരു ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് ഓങ്കോളജിസ്റ്റിനോട് ഇത് ഡിസ്കഷൻ ആവശ്യമാണ്. ബിക്കോസ് ഇൻവേരിയബിളി ദീസ് പേഷ്യൻസ് ആർ ഗോയിങ് ഫോർ കീമോതെറാപ്പി. അപ്പം അവരുടെ ഫെർട്ടിലിറ്റി പ്രിസേർവിംഗ് ട്രീറ്റ്മെന്റ്സ്, പ്രത്യേകിച്ച് ചില ഹോർമോൺ ഇൻജെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം ഓവറി ഫംഗ്ഷൻസ് പ്രിസേർവ് ചെയ്യിക്കാം, സപ്രസ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഓവായി എടുത്ത് പ്രിസേർവ് ചെയ്ത് വെക്കാം. കാരണം ഫെർട്ടിലിറ്റി പ്രിസേർവ് അപ്പം ഒരുപാട്, ഉദാഹരണത്തിന് ഒരു ഒരു ഡ്രഗിന്റെ പേരെന്ന് പറയാം സൊലഡെക്സ് എന്ന് പറയും. ഒരു ദിസ് ഡ്രഗ്സ് ക്യാൻ ഷട്ട് ഡൗൺ ഓവറീസ് ആൻഡ് ഡ്യൂറിങ് കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് ടു പ്രൊട്ടക്ട് ദം ഫ്രം ഡാമേജ്. അതാണ് എന്റെ കറക്റ്റ് പേര്. നമ്മൾ കീമോ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഓവറീസിന്റെ ഫങ്ഷൻ എല്ലാം നശിച്ചു പോകും, പിന്നെ അത് റിക്കവർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പൊ എന്നാൽ ഈ ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓവറീസ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഓപ്ഷൻ ടു ഫ്രീസ് ദ എഗ്സ് ഓർ ഫെർട്ടിലൈസ് എംബ്രിയോസ് ആൻഡ് സ്റ്റോർ ദം അണ്ടിൽ വൺ സംബഡി ഹാസ് ഫിനിഷ് ട്രീറ്റ്മെന്റ്. സോ ദീസ് ആർ ക്വൈറ്റ് വെരി അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഫോർ യങ് പീപ്പിൾ who have not even started family and unfortunately they develop breast cancer.
Okay. അപ്പോൾ ഇവർക്ക് ഏർലി മെനോപോസ് അതോ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ അവരിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം ഈ കീമോതെറാപ്പിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കീമോതെറാപ്പി കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഓവറി ഫംഗ്ഷൻസ് ട്രാൻസിയന്റ് ആയിട്ട് അത് നിന്നു പോകും. അപ്പോഴത്തേക്ക് അവർക്ക് ടിപ്പിക്കൽ മെനോപോസൽ സിംപ്റ്റംസ് വരാം. പക്ഷെ ഈ കീമോതെറാപ്പിയുടെ റെസ്പോൺസ് കുറഞ്ഞ ഒരു 6 മന്ത് ടൈമിൽ ഈ ഓവറി ഫംഗ്ഷൻസ് വിൽ ബി ബാക്ക് ആൻഡ് ദെൻ അഗൈൻ ഈ ഈ മെൻസ്ട്രുവേഷൻ ഒക്കെ തിരിച്ചെത്തും. അപ്പോഴത്തേക്ക് കഴിയുമ്പം വീണ്ടും പ്രീ മെനോപോസൽ ആയിട്ട് തന്നെ വരാം. പക്ഷേ ഇവരെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഡ്രഗ്സ് ഒക്കെ എടുക്കാറുണ്ട്. നമ്മൾ ഈ ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗാണ് ടെമോക്സിഫെൻ അങ്ങനെ ഡ്രഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ചിലപ്പം ഓവറി ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പൊ തീർച്ചയായിട്ടും there is lots of symptoms a patient can expect during chemotherapy, like postmenopausal symptoms, flushing, hot flushes, etc. Even ഇവരൊരു ടെമോക്സിഫെൻ ഡ്രഗ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ തന്നെയുള്ള ഹോട്ട് ഫ്ലഷസും ഇതൊക്കെ തന്നെ വന്നിരിക്കും. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ് ഈ ഡ്രഗ്സ് ഒക്കെ ഓവറിൻ ഫങ്ഷൻസ് മെൻസ്ട്രേഷൻ റിട്ടെയിൻ ചെയ്യുമെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ഈ ഫെർട്ടിലിറ്റി ഫങ്ഷൻസ് റിട്ടെയിൻ ചെയ്യണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ് ഒന്നുകിൽ ഓവറിയെ സപ്രസ് ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഡ്യൂറിങ് ദ കീമോതെറാപ്പി പീരീഡ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. പക്ഷെ സിംപ്റ്റംസ് ക്യാൻ ഡെവലപ്പ് പോസ്റ്റ് മെനോപോസൽ സിംപ്റ്റംസ് ക്യാൻ ഡെവലപ്പ് ഡ്യൂറിങ് കീമോതെറാപ്പി.
ഏത് പ്രായത്തിലുള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്? ഇപ്പൊ 40 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ പോലും ഏത് പ്രായത്തിനിടയ്ക്കുള്ളവരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്?
It is 35 to 40 years of age, and I have seen few patients at the age of 21 breast cancers, and in a 35 to 40 early 30s, you know, 5% of breast cancers are the kaanallo 40 years in taale. So pakshe adu aa 5% ennu parayunnathu avare oru avare oru prime time ile ulla oru problem aanu. Adu valare aggressive aanu. ഇത് ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ്.
തീർച്ചയായിട്ടും എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ മാത്യു ജോർജ്.
താങ്ക് യു വെരി മച്ച്.
ലൈക്ക് ഷെയർ കോമെന്റ് എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ്.